നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളിങ്ങനെ വാഴ്ത്തുന്നു. അവിടെ തന്നൊരു നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അത്താവ് എവിടുന്ന് ഞങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ പാടിയല്ലോ, അവിടെ ഞങ്ങളുടെ നീതിയാണ്. യു ആർ അവർ ജോയ്, റൈച്ചിയസ്നെസ് ആൻഡ് ഫ്രീഡം. ഞങ്ങൾ അതിനായിട്ട് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു കർത്താവേലോ. ഞങ്ങൾക്കുള്ള വലിയ സന്തോഷത്തിനായിട്ട് സ്തോത്രം. അങ്ങയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഫ്രീഡത്തിനായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഹാലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവ് ഇന്ന് വീണ്ടും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. പ്രൈസ് ലോർഡ്. എബ്രായ ലേഖനം എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എബ്രായ ലേഖനത്തിൽ നിന്നുള്ള ചിന്തകളായിരുന്നു. എബ്രായ ലേഖനം ശരിക്കും ഇറ്റ് ഇസ് ഒരു എബ്രായ ലേഖനത്തിൽ ഒത്തിരി റിപ്പീറ്റ് ചെയ്യുന്നൊരു വേർഡുണ്ട്. നിങ്ങൾ എനിക്ക് വന്ന് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ വേർഡാണ് ബെറ്റർ. ബെറ്റർ അതായത് കുറച്ചും കൂടി ശ്രേഷ്ഠമായത്. ബെറ്റർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ കവനന്റ്, അല്ലെങ്കിൽ ബെറ്റർ പ്രോമിസസ്, ബെറ്റർ ഹോപ്പ്, അങ്ങനെ ഒത്തിരി വാക്കുകൾ ബെറ്റർ വെച്ച് എഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനത്തിൽ. അതായത് ശരിക്കും എബ്രായ ലേഖനം നമ്മളെ കാണിച്ചു തരുന്നത് ദൈവം പണ്ട് മനുഷ്യരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു, വീണ്ടും ദൈവം ഒരു പുതിയൊരു ഉടമ്പടി ചെയ്യുന്നു. ഗോഡ് ഈസ് ഡൂയിങ് എ ന്യൂ ഹീസ് എസ്റ്റാബ്ലിഷിങ് എ ന്യൂ കവനന്റ്. ദൈവം ഒരു പുതിയൊരു ഉടമ്പടി ചെയ്യുന്നു. അപ്പോൾ അതും പഴയതും തമ്മിലുള്ള ഒരു 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 വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം കാണുന്നുണ്ട് പഴയ ഉടമ്പടി എന്താണ്. പഴയ ഉടമ്പടിയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ കൺഫ്യൂസിങ് ആണ്. അതായത് എനിക്കൊന്ന് ആരും അങ്ങനെ പറഞ്ഞു എബ്രായ ലേഖനം നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ലേവ്യ പുസ്തകമൊക്കെ നമ്മൾ നന്നായിട്ട് വായിക്കണമെന്ന്. അതൊക്കെ എനിക്ക് നമ്മൾ ഏറ്റവും കുറവ് വായിക്കുന്നൊരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എബ്രായലം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുതിയ ഉടമ്പടി, ഗോഡ് ദൈവം എപ്പോഴും ഒരു ഉടമ്പടിയുടെ ബേസിസിലാണ് മനുഷ്യരുമായിട്ട് ഇടപെടുന്നത്. എപ്പോഴും ഗോഡ് എസ്റ്റാബ്ലിഷസ് എ കവനന്റ് വിത്ത് എ പീപ്പിൾ വിത്ത് പീപ്പിൾ ആൻഡ് ദാറ്റ്സ് ഹൗ ഹി ഇന്ററാക്ട്സ് വിത്ത് പീപ്പിൾ. മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ഒരു ഉടമ്പടിയുടെ ബേസിസിലാണ് ഇടപെടുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് മോശ വഴി ഒരു ഉടമ്പടി വന്നു. അതാണ് ലോ, ദൈവം ന്യായപ്രമാണം കൊടുത്തു. അതിലൊത്തിരി അതിൽ ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു പരിച്ഛേദന. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ആ പഴയ ഉടമ്പടിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പുതിയ ഉടമ്പടി എത്ര ശ്രേഷ്ഠമേറിയതാണ്. ഇറ്റ് ഇസ് ഹൗ മച്ച് ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് നാം കാണുന്നത് പുതിയ ഉടമ്പടി. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ അതിൻ്റെ എട്ടാം അധ്യായം പഴയ ന്യായപ്രമാണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടതിൽ. എന്നിട്ട് പഴയ ന്യായപ്രമാണം, ഇനി പുതിയൊരു നിയമം. നമ്മൾ സാധാരണ ഈ നമ്മുടെ ബൈബിളിൽ രണ്ട് ഇതാവുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് അല്ലേ, പഴയ നിയമം പുതിയ നിയമം. ഈ നിയമം എന്നൊക്കെ പറഞ്ഞ് നമുക്കത്ര അത്രയൊരു ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ കയറിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ മത്തായി തൊട്ട് തുടങ്ങുന്ന ഒരു സംഭവം, പഴയ നിയമം എന്ന് പറഞ്ഞാൽ മാലാഖിയിൽ അവസാനിക്കുന്ന ഒരു സംഭവം. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ ശരിക്കും അത് എന്താണ്, എനിക്കൊന്ന് ചില ഭാഷകളിൽ ബൈബിൾ ട്രാൻസ്ലേഷനിൽ അവർ ഹൊസ ഉടമ്പടി അങ്ങനെയല്ലേ, ഹൊസ ഉടമ്പടി എന്നാണെന്ന് എനിക്കൊന്ന് ഹിന്ദി കന്നഡയിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഉടമ്പടി എന്ന് എഴുതിയേക്കുക, ന്യൂ കവനന്റ് എന്നുള്ള രീതിയിലാണ് പുതിയ നിയമത്തെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം മനുഷ്യരുമായിട്ടൊരു പുതിയ ഒരു ഉടമ്പടിയിലേക്ക്, പുതിയ ഒരു എഗ്രിമെന്റ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു എളുപ്പത്തിൽ മനസ്സിലാവാത്തൊരു വാക്കാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന വാക്കാണ് എഗ്രിമെന്റ്. നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് റെന്റിന് പുതുതായിട്ട് ചേരുമ്പോഴത്തേക്കും നമ്മളൊരു എഗ്രിമെന്റ് എഴുതും, എഗ്രിമെന്റ് എഴുതും. അപ്പോൾ എഗ്രിമെന്റിൽ രണ്ടുപേരും ഒപ്പിടും. അതായത് നമ്മൾ തമ്മിൽ ഒരു പുതിയൊരു എഗ്രിമെന്റിലേക്ക് വന്നിരിക്കുകയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതേപോലെ തന്നെ ദൈവം മനുഷ്യരുമായിട്ടൊരു പുതിയ ഒരു എഗ്രിമെന്റിലേക്ക് വന്നു, അതാണ് പുതിയ ഉടമ്പടി കാണിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് തിരിച്ച് എട്ടാം അധ്യായം, എബ്രായ ലേഖനത്തിന്റെ എട്ടാം അധ്യായം. അതിൻ്റെ ഏഴ് മുതൽ നമുക്കൊന്ന് വായിക്കാം. ഏഴ് മുതൽ അതിൻ്റെ 13 വരെ ഒന്ന് വായിക്കാം.
ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു.
ഒന്നാമത്തെ നിയമം, അതായത് മോശയ്ക്ക് കൊടുത്ത ആ നിയമം, പഴയ ഉടമ്പടി, ആ ഉടമ്പടി കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. കാരണം രണ്ടാമത്തേതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പഴയ മതി, അത് 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 പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ഫോർ ഇഫ് ദാറ്റ് ഫസ്റ്റ് കവനന്റ് ഹാഡ് ബീൻ ഫോൾട്ട്ലെസ്, അതിനൊരു കുറവൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പുതിയൊരു ഉടമ്പടിയുടെ ആവശ്യമില്ലായിരുന്നു ബേസിക്കലി. ഓക്കെ, അടുത്ത വാക്യം.
എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അർളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും.
അവിടെ അവിടെ ഒമ്പതാം വാക്യത്തിൽ നാം കാണുകയാണ്, നോട്ട് ലൈക്ക് ദ കവനന്റ് വിച്ച് ഐ മെയ്ഡ് വിത്ത് ദെയർ ഫാദേഴ്സ് ഓൺ ദ ഡേ വെൻ ഐ ടുക്ക് ദം ബൈ ദ ഹാൻഡ് ടു ലീഡ് ദം ഔട്ട് ഓഫ് ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ്. അപ്പൊ ആ ഇസ്രായേൽ ജനത്തെ ദൈവം ആ ചെങ്കടൽ ക്രോസ് ചെയ്ത് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് മോശയ്ക്ക് ഉടമ്പടി കൊടുക്കുന്നത്. ആ ഉടമ്പടി പോലൊരു ഉടമ്പടിയല്ല ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ഐ ആം ഡൂയിങ് എ ന്യൂ കവനന്റ്, ഒരു പുതിയൊരു ഉടമ്പടി ചെയ്യാൻ പോവാം. അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അടുത്ത വാക്യം, ഓക്കെ, പത്താമത്തെ വാക്യത്തിൽ, ഫോർ ദിസ് ഇസ് ദ കവനന്റ് ദാറ്റ് ഐ വിൽ മേക്ക് വിത്ത് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ആഫ്റ്റർ ദോസ് ഡേയ്സ് സേസ് ദ ലോർഡ്, ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ടു ദെയർ മൈൻഡ്സ് ആൻഡ് ഐ വിൽ റൈറ്റ് ദം ഓൺ ദെയർ ഹാർട്ട്സ്, ഐ വിൽ ബി ദെയർ ഗോഡ് ആൻഡ് ദേ ഷാൽ ബി മൈ പീപ്പിൾ. ഞാൻ അത്ഭുതപ്പെടുക, ദൈവം ഇങ്ങനെ അവിടെ പറയുവാണ്. ദൈവം പറയുന്നതിന്റെ ഒരു ടോൺ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ സന്തോഷത്തോടെ ഭയങ്കര സന്തോഷം അത് വായിക്കുമ്പോൾ. കാരണം പറയാണ്, ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ടു ദർ മൈൻഡ്സ് ആൻഡ് ഐ വിൽ റൈറ്റ് ദം ഓൺ ദെയർ ഹാർട്ട്സ് ആൻഡ് ഐ വിൽ ബി ദെയർ ഗോഡ് ആൻഡ് ദേ ഷാൽ ബി മൈ പീപ്പിൾ. അത് ഭയങ്കര സന്തോഷത്തോടെ ദൈവം പറയുന്നത്, ഓക്കെ, ഇത് എന്റെ ജനമാവുമ്പോ ഭയങ്കര ഒരു ജോയ. ദൈവത്തിനെ പുതിയൊരു കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും, ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ടു ദർ മൈൻഡ് ഐ റൈറ്റ് ദം ഇൻ ദെയർ ഹാർട്ട്സ് ഐ വിൽ ബി ടു ദം എ ഗോഡ് ആൻഡ് ദേ ഷാൽ ബി ടു മീ എ പീപ്പിൾ. അടുത്ത വാക്യം, ആൻഡ് ദേ ഷാൽ നോ നോട്ട് ടീച്ച് എവ്രി വൺ ഹിസ് ഫെലോ സിറ്റിസൺ and everyone his brother saying know the lord for all will know me from the least of them least to the greatest of them. അപ്പോൾ ദൈവം പറയാണ്, ഇനി ആരും അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല, എല്ലാവരും എന്നെ അറിയും. ഇനി അതിന്റെ അടുത്ത വാക്യം, അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യം. അതാണ് എന്റെ ഒരു ചിന്ത. ഓക്കെ, 12th വേഴ്സ്,
ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്.
I will be merciful to their iniquities and I will remember their sins no more.
ഈ പഴയ നിയമത്തില് നാം നോക്കുമ്പോ, പഴയ നിയമത്തിൽ ആൾക്കാർ പാപം ചെയ്യുന്നുണ്ട്. പാപം ചെയ്യുമ്പോൾ അവർ നമുക്കൊരു നോർമൽ ഒരു ചിന്തയുണ്ട്, ഓക്കെ, അവരെല്ലാവരും പോയി ഓക്കെ യാഗമർപ്പിക്കുന്നു, അവിടെ പോയി ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു കാളെ അല്ലെങ്കിൽ ആടിനെ പ്രാവിനെ ഒക്കെ അർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. അപ്പം നമ്മൾ ചിന്തിക്കും, ഓക്കെ, ആടിനെയൊക്കെ അർപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും ദൈവം കംപ്ലീറ്റ് ആയിട്ട് അവരെ ക്ഷമിച്ചു, അവരെ പാപങ്ങൾ ഇനി ഓർക്കത്തില്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ സംഭവിക്കുന്നത്, അവരുടെ പാപങ്ങൾ ഇതുവരെ ക്ഷമിക്കപ്പെട്ടിട്ടില്ല, ദൈവം അവരുടെ പാപങ്ങളെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് മറന്നിട്ടില്ല. ഒരു ടെമ്പററി സെറ്റപ്പാണ് അത്. ദൈവം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അതായത് നമുക്കിവിടെ ഒരു ഇവിടെ നമ്മുടെ ഇപ്പൊ ലോഡ് സ്റ്റേബിളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആ തുണി അവിടെ വിരിച്ചിടും. അപ്പൊ തുണിയിൽ ഇച്ചിരി ഒരു എന്തോ ചായയുടെ എന്തോ കറ വീണു അതിനകത്ത്, ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സമയമില്ല ഒത്തിരി, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഒരു വേറൊരു തുണി എടുത്ത് അതിന്റെ പുറത്തങ്ങ് ചുമ്മാ അങ്ങ് കവർ ചെയ്തിടും. കറ അവിടെയുണ്ട്, കറ പോയിട്ടില്ല, പക്ഷേ വേറെ ആരും കാണുന്നില്ല. അത്യാവശ്യം ഇങ്ങനെ എല്ലാം സെറ്റ് നീറ്റാക്കിയിട്ട് വേറൊരു തുണി വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടു. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിലെ പാപങ്ങൾ ദൈവം ചെയ്തത് ദൈവം അങ്ങ് കവർ ചെയ്ത് വെച്ചു, ജസ്റ്റ് അങ്ങ് തൽക്കാലത്തേക്ക്. അത് അവർ ചെയ്ത് അതിനുവേണ്ടി അവരെന്ത് ചെയ്തു, അവർ കാളയെ കൊണ്ടുവന്നു, ഓക്കെ, കാളയെ ഇത് ചെയ്തു, അറുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. ആടിനെ കൊണ്ടുവന്നു, ആടിന്റെ തലയിൽ കൈവച്ചു, ഇതെന്റെ പാപത്തിന് വേണ്ടി മരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരു ഷാഡോ ആയ. പക്ഷെ ഇനി വേറൊരു വാക്യം ഉണ്ട് ഇതിൽ, ഒരു അതിന്റെ 10:3.
ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു.
ആണ്ടുതോറും അവയാൽ, അടുത്ത അതിന്റെ മുമ്പത്തെ വേണേ രണ്ട് വാക്യങ്ങൾ വായിച്ചോ, അങ്ങനെ എനിക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. 10 ആദ്യം മുതൽ വായിച്ചോ.
ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സദ്ഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല.
ആ യാഗങ്ങളാൽ ആർക്കും സദ്ഗുണപൂർത്തി വരുത്താൻ കഴിയത്തില്ല. സദ്ഗുണപൂർത്തി എന്ന് പറഞ്ഞാൽ ദീസ് സാക്രിഫൈസസ് കനോട്ട് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് എന്നുള്ള ഒരു കാര്യമാണ്, സാക്രിഫൈസ് കനോട്ട് മേക്ക് എനിവൺ പെർഫെക്റ്റ്. ഓക്കെ, അടുത്ത വാക്യം.
അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നതും നിന്നുപോകയില്ലയോ?
നിന്നുപോകുമായിരുന്നു. ഓക്കെ, അടുത്ത വാക്യം.
ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു.
ജസ്റ്റ് പാപങ്ങളുടെ ഒരു ഓർമ്മയാണ് സംഭവിക്കുന്നത്. ആ ഈ യാഗം ഓരോ വർഷവും മഹാപുരോഹിതൻ പോയി യാഗം അർപ്പിക്കുന്നു, ആട്ടിന്റെ രക്തം കൊണ്ടുപോയി അതിവിശുദ്ധ സ്ഥലത്ത് കയറി അത് അർപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ദൈവം അതിനെ ഒരു ജസ്റ്റ് ഒരു ഒരു മറയ്ക്കലായിട്ട് ദൈവം അതിനെ കണ്ടിരുന്നുള്ളൂ. ഇറ്റ്സ് എ കവറിങ്. അതുകൊണ്ടാണ് നാം റോമാലയനത്തിൽ വായിക്കുന്നത്, യേശുവിന്റെ മരണത്തിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ പോലും അവൻ ക്ഷമിക്കുന്നത് ആ യേശുവിന്റെ മരണത്താലാണ്, മുൻകഴിഞ്ഞ പാപങ്ങളെ. ആ വാക്യം കൂടി ഒന്ന് വായിക്കാം, റോമാലയനത്തിൽ അതിൻ്റെ 3 റോമൻസ് ചാപ്റ്റർ 3. അതിന്റെ 25 3:25.
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാൻ.
അവിടെ മതി, അതായത് അവിടെ പറയാണ് ദൈവം തന്റെ പൊറുമയിൽ, ഫോർബിയറൻസ്, അതായത് ദൈവം അങ്ങ് ടോളറേറ്റ് ചെയ്യുക ഇവരെ അങ്ങോട്ട്. ഹീസ് ബെയറിംഗ് വിത്ത് ദം. അപ്പൊ ദൈവം ആ പൊറുമയിൽ എന്താ ചെയ്തേ, മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. മുൻകഴിഞ്ഞ പാപങ്ങളെ, അതായത് മുൻകഴിഞ്ഞ പാപങ്ങൾ പഴയ നിയമത്തില് ജനങ്ങൾ കമ്മിറ്റ് ചെയ്ത പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. പക്ഷേ അപ്പൊ നമുക്ക് തോന്നും, ഓക്കെ, ദൈവം, ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണം, ഇറ്റ് ഈസ് ദ സാക്രിഫൈസ് ഫോർ ദ സിൻസ് ഓഫ് ഓൾ ദ പീപ്പിൾ, ഈവൻ ഫോർ ദ പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നാം കാണുകയാണ് യേശു ക്രിസ്തുവിന്റെ ആ യാഗത്തിന്റെ ആ സിഗ്നിഫിക്കൻസ്. യേശുവിന്റെ ആ ഒരു യാഗത്താൽ എല്ലാവരെയും ദൈവം ക്ലെൻസ് ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ട്. പഴയ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല നമ്മൾ കാണുന്നത് അല്ലെ. ദൈവം പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല, പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ആരുടെയും പാപങ്ങളെ ഓർക്കുന്നില്ല. ഓക്കെ, നമുക്ക് വീണ്ടും എബ്രായ ലയനത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 8:13 കൂടി വായിക്കാം നമുക്ക്, ജസ്റ്റ് 13.
പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിന് പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു.
ഇൻ ദാറ്റ് വെൻ ഹി സെഡ് എ ന്യൂ കവനന്റ് ഹി ഹാസ് മെയ്ഡ് ദ ഫസ്റ്റ് ഒബ്സലീറ്റ്. പഴയതാക്കി, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. ഈ നോർമലി ഈ ട്രഡീഷണൽ ചർച്ചുകൾ എന്താ ചെയ്യുന്നത്, നോർമലി അവർ ചെയ്യുന്നത് കുർബാന എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പണ്ട് പലരും അതിൽ നിന്ന് വന്നതാണ്. ഈ അവരുടെ ഒരു ഒരു ചിന്ത ഇതാണ്, ദാറ്റ് നമ്മളത് വീണ്ടും അർപ്പിക്കുമ്പോൾ അതൊരു ബലിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ദാറ്റ്സ് എ സാക്രിഫൈസ് എഗെയിൻ. എല്ലാ ദിവസവും പഴയ നിയമത്തിൽ അവർ മൃഗബലി ചെയ്യുന്നു. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എബ്രായ ലേഖനമാണ് സാധാരണ ഒത്തിരി, ആദ്യം കർത്താവിൽ രക്ഷയിലേക്ക് വന്ന സമയത്ത് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒത്തിരി എടുത്ത ആയുധമാണ് എബ്രായ ലേഖനം. അപ്പോൾ ചില വാക്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ പാരൻസ് പറയും, നിനക്ക് എബ്രായ ലേഖനം മാത്രമേ പറയാനുള്ളൂ, ബാക്കിയുള്ള ലേഖനങ്ങളെന്ന് പറയടാ. കാരണം എബ്രായ ലയനത്തിൽ ഒരു കീ കിടക്കും അവിടെ, ഭയങ്കര ഒരു ഒരു സിഗ്നിഫിക്കൻ്റ്. ഞാൻ ചിന്തിക്കുവാണ് എബ്രായ ലയനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ആ ഇത് കംപ്ലീറ്റ് ആവില്ലായിരുന്നു, ഇത് കംപ്ലീറ്റ് ആവത്തില്ലായിരുന്നു. ആ ബൈബിളിൻ്റെ ആ ന്യൂ കവനൻ ന്യൂ ടെസ്റ്റമെൻറ്റ് കംപ്ലീറ്റ് ആവത്തില്ലായിരുന്നു. എബ്രായ ലയനത്തിനാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു പിക്ചർ നമുക്ക് വരുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ പറയപ്പെടുന്ന ഹിസ്റ്ററിയിൽ പറയപ്പെടുന്ന ഇങ്ങനെയാണ്, എബ്രായ ലേഖനം വന്നപ്പോഴാണ് കംപ്ലീറ്റ്ലി ഈ ക്രിസ്ത്യൻസ്, അതായത് പലരും ക്രിസ്ത്യൻസ് ബേസിക്കലി ദേവർ ജൂയിഷ് പല ആദ്യം ഉണ്ടായിരുന്നവർ, അപ്പോസ്തലന്മാർ ആദ്യം ശേഷം പോയതൊക്കെ യഹൂദന്മാരുടെ ആദ്യം. അപ്പോൾ ഇവരെപ്പോഴും ടെമ്പിളുമായിട്ട് ചേർന്നാണ് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എബ്രായ ലേഖനം വന്നതോടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ജനം ആ ടെമ്പിളുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി ആ ഒരു സമയമായപ്പോഴത്തേക്കും. ശരിക്കും പറഞ്ഞാല് കംപ്ലീറ്റ്ലി ഇതൊരു പുതിയൊരു സംഭവമാണ്. ദൈവം പറഞ്ഞില്ലേ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ദൈവം പഴയ ഒരു കാര്യം മാറ്റിയിട്ട് പുതിയൊരു സംഭവം കൊണ്ടുവന്നേക്കുക എബ്രായ ലേഖനത്തിലൂടെ. നമ്മൾ ആ എബ്രായത്തിൽ അതാ കാണുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ജീർണിച്ചു പോയിരിക്കുന്നു. ഇത് പലരോടൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ട്രഡീഷണൽ ചർച്ചകളുടെ ജീർണിച്ചിരിക്കുന്നു, ഇത് ജീർണിച്ചിരിക്കുന്നു. വാട്ട് എവർ ഈസ് ബിക്കമിങ് ഒബ്സലീറ്റ് ആൻഡ് ഗ്രോയിങ് ഓൾഡ് ഈസ് റെഡി ടു ഡിസപ്പിയർ. ഓക്കെ, ഇനി അടുത്ത 10-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 10-ാം അധ്യായം അവിടെ വീണ്ടും അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ദൈവനോട് ഇടപെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദ ബ്ലഡ് ഓഫ് ബുൾസ് ആൻഡ് ഗോട്സ് ടു ടേക്ക് എ സിൻസ്. അപ്പൊ അതുകൊണ്ട് ദൈവം അടുത്ത വാക്യത്തിൽ ഒരു പുതിയൊരു പ്രോമിസ് വരാം. ഓക്കെ,
ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ
യേശു പറഞ്ഞു. യേശു ലോകത്തിലേക്ക് വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇത്. ഈ 5, 6, 7 നമുക്ക് വായിക്കാം.
ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു.
ഓക്കെ ഓക്കെ, ഹനനയാഗവും അതും ദൈവം ആഗ്രഹിച്ചില്ല, അത് ഇഷ്ടപ്പെട്ടില്ല, അതിൽ വലിയ പ്രസാദമില്ല. ഈ ദാവീദ് പറയുന്നുണ്ട് ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും നിനക്ക് പ്രസാദമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ദാവീദിന് പഴയ നിയമത്തിലെ ആ ഒരു ചെറിയൊരു ഗ്ലിംസ് കിട്ടി. ഓക്കെ,
സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു.
നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. യേശു പറയാണ്, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരിക. യേശു ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്കും പറയാ ഈ നിന്റെ ഇഷ്ടം എന്താ. ഇഷ്ടം അതാണ് അതിന്റെ. ഓക്കെ, ആ വാക്യം 8 മുതൽ വായിച്ചോ. ഓക്കെ,
ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളുടെ വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
എന്താ ചെയ്ത യേശു?
അവൻ 2-ാമത്തേതിനെ സ്ഥാപിപ്പാൻ 1-ാമത്തേതിനെ നീക്കിക്കളയുന്നു.
ആ 1-ാമത്തേതിനെ നീക്കിക്കളയ യേശു അങ്ങനെ പറഞ്ഞപ്പോ, അതായത് യേശു പറയാണ് നീ ഈ കാര്യങ്ങളൊന്നും ഇച്ഛിച്ചില്ല, ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, പക്ഷെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാനിതാ വരുന്നു എന്ന് യേശു അങ്ങനെ പറഞ്ഞപ്പോ യേശു എന്താ ചെയ്തത്? ഹീസ് ടേക്കിംഗ് അവേ ദ ഫസ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദ സെക്കൻഡ്. പഴയതിനെ അങ്ങ് നീക്കിയിട്ട് പുതിയൊരു സംഭവം അങ്ങ് യേശു എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതായത് ഇനി എന്റെ യാഗത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് അടുത്ത വാക്യം.
ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
ആ ഇഷ്ടം എന്താണ്? ഓക്കെ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ആ ഇഷ്ടം എന്താണെന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, അത് യേശു മരിക്കാനായിട്ടോ, യേശുവിന്റെ മരണം അതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വി ഹാവ് ബീൻ സാങ്ക്ടിഫൈഡ് ത്രൂ ദ ഓഫറിംഗ് ഓഫ് the body of Jesus Christ once for all. ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നതിന് ഒരു കാരണമുണ്ട്. എനിക്ക് പറഞ്ഞു വരുന്നതിന് നാം ഈ നിൽക്കുന്ന ഈ പുതിയ ഉടമ്പടി എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മളത് തിരിച്ചറിയണം. ഞാനിപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ശ്രേഷ്ഠത. പക്ഷെ ഞാൻ ആഗ്രഹിക്കുക, ഇത് ദിസ് ഇസ് സോ മച്ച് ഗ്ലോറിയസ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നതുമായിട്ട് നോക്കുമ്പോൾ. ഓക്കെ, എന്റെ അടുത്ത നമുക്കൊന്ന് അടുത്ത വാക്യങ്ങളിൽ നിന്ന് വായിക്കാം താഴോട്ട്.
ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ച് പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു.
ഒരു നാളും കഴിയാത്ത അല്ലെ, പാപങ്ങളെ മാറ്റുവാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളാണ് ഇവരെല്ലാ വർഷവും കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചിന്തിക്കുക, ഇവര് ശരിക്കും പറഞ്ഞ ദൈവം ഇവരങ്ങ് ചുമ്മാ എന്താ ഉദ്ദേശിച്ച ദൈവം? ഇതൊക്കെ ഒരു ഷാഡോ ആയിരുന്നു. നമ്മൾ പഴയ നിയമത്തിലെ, നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട് ഇതെല്ലാം ഒരു ദിസ് വാസ് എ ഷാഡോ ഓഫ് വാട്ട് വാസ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ദൈവം എനിക്കൊന്ന് ഇവരെ ഒന്ന് എന്താ നമുക്ക് നമുക്ക് ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നിപ്പോവാ ദൈവം ഇവരെ ചുമ്മാ ഒന്ന് കളിപ്പിക്കുകയായിരുന്നു. പക്ഷെ ചുമ്മാ എല്ലാ വർഷവും ഒരു യാഗം കഴിക്കുന്നു അല്ലേ. എന്നിട്ട് അടുത്ത വാക്യം,
യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു.
അവൻ ഒരു യാഗത്താൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. അതാണ് അവിടെ തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു, വലത്ത ഭാഗത്ത് ഇരുന്നു എന്ന് എഴുതിയേക്കുന്നത്. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു ഇരുന്നതിനെ കാണിക്കുന്നത്, ദാറ്റ് ഇസ് ഒരു യാഗം കൊണ്ട് കംപ്ലീറ്റ് ആയി, ഇറ്റ് ഇസ് ഓവർ. അതാണ് യേശു പറഞ്ഞ അവസാനം, എവറിത്തിങ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും സിഗ്നിഫിക്കൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വാക്യമാണ് 14-ാമത്തെ വാക്യം. അത് ഒന്ന് ശ്രദ്ധിക്കാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടും ശ്രദ്ധിക്കാം.
ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു.
ഓക്കെ, അത്ര നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ വാക്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു വാക്യമാണ്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിക്കാണ്, ഫോർ ബൈ വൺ ഓഫറിംഗ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ ഓൾ ടൈം ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്. ഈ ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്ന നമ്മളെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്, അവരെന്താ ചെയ്തിരിക്കുന്നത്? യേശു, അങ്ങനെയുള്ളവരെ യേശു എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു യാഗത്താൽ അവൻ സദാകാലത്തേക്ക്, ഓരോ വേർഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർ ഓൾ ടൈം, സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഹി ഹാസ് ഓൾറെഡി ഡൺ എന്നുള്ള ഒരു പാസ്റ്റ് ടെൻസിൽ അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. ഹി ഹാസ് ഓൾറെഡി, ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ ഓൾ ടൈം ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഹി ഹാസ് നോട്ട് പെർഫെക്റ്റഡ് അസ്, ഇതുവരെ നമ്മളെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല ഇപ്പോഴും. Are we perfect? Has he perfected us? ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ, see, we need to realize the importance of being right with God. ഇന്നലെ ഒരു സഹോദരൻ നമ്മുടെ വീട്ടിൽ വന്നു, അപ്പോൾ ഞങ്ങൾ രണ്ട് സഹോദരന്മാർ വീട്ടിൽ വന്നത് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം ദൈവത്തിന് മുമ്പിൽ നമ്മൾ, he is seeing us right with God. ദൈവം നമ്മളെ, he is seeing us in favor with him. ദൈവം നമ്മളെ എപ്പോഴും ഒരു ഫേവറോടെ ദൈവം നമ്മളെ നോക്കുന്നു. We are having a right standing in front of God. ദൈവത്തിന് മുമ്പിൽ നമുക്ക് വളരെ റൈറ്റ് ആയിട്ട്, വി ക്യാൻ ഓൾവേസ് സ്റ്റാൻഡ്. വൈ? ബിക്കോസ് ഹി ഹാസ് പെർഫെക്റ്റഡ് അസ്, ഹി ഹാസ് ജസ്റ്റിഫൈഡ് അസ്. ദൈവം നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് വിശുദ്ധനായിട്ട് കാണുമോ യേശു ക്രിസ്തുവിൽ? ഞാൻ ചോദിക്കട്ടെ, ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി നാൾ കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞു, ഓക്കെ, കുറച്ച് വർഷം കഴിഞ്ഞു, പുള്ളിയുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പറ്റി, ഓക്കെ, ഹി പാസ്ഡ് അവേ, അവൻ മരിച്ചുപോയി. അവൻ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല, യേശുവിനെ പോലെ ഒന്നും ആയില്ല. ഓക്കെ, അവൻ സ്വർഗത്തിൽ പോകുന്ന അറിയത്തിൽ പോകും. നമ്മള് ഓക്കെ, നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഓ, അവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ചില ചില പാപങ്ങൾ, അവൻ അറിയാത്ത ചില പാപങ്ങളുണ്ട്. അതാ, അതൊരു പാപമാണ്, പക്ഷെ അവൻ അത്ര കാണുന്നില്ല അത്, പക്ഷെ അവൻ സ്വർഗത്തിൽ പോവില്ലയോ? സ്വർഗത്തിൽ പോവും. ബിക്കോസ് സി, അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ്. അപ്പൊ നമ്മൾ ആരും യേശുവിനെ പോലെ ആയിട്ടൊന്നും സ്വർഗത്തിലേക്കൊന്നും പോകാൻ പോകുന്നില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നേ, സി, നമുക്ക് ആ ജസ്റ്റിഫിക്കേഷന്റെ വാല്യൂ നമ്മൾ കാണണം. ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, ഹൗ ഹി സീസ് അസ് ജസ്റ്റിഫൈഡ് ബിഫോർ ഹിം, ഹൗ ഹി സീസ് അസ് റൈറ്റ് ബിഫോർ ഹിം, വിത്ത് എ റൈറ്റ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ക്രിസ്ത്യൻ ലൈഫിന്റെ ജോയിൽ നമുക്ക് ഒരിക്കലും നടക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുവാണ്, ഈ ഒരു വാക്യം ഭയങ്കര സിഗ്നിഫിക്കൻ്റ് വാക്യം. ഞാൻ ഞാൻ എന്നെ ത്രില്ല് ചെയ്ത വാക്യം. ഞാനത് പിന്നെ ഈ വാക്യം അങ്ങനെ വിട്ടിട്ടില്ല. ബൈ വൺ ഓഫറിങ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ എവർ. അതാണ് ഫോർ എവർ, ആ ഭാഗ്യം ശ്രദ്ധിക്കണം, ഫോർ എവർ ദം ദർ ആർ സാങ്ക്ടിഫൈഡ്. നമുക്ക് എത്ര നന്ദി പറയാനുണ്ട് കർത്താവിന് ഈ ആകത്താൽ, ഈ പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിച്ചതിലൂടെ. കർത്താവിന്റെ ചട്ടങ്ങളിലേക്ക് അവൻ നടക്കുമാറാക്കുന്നു നമ്മളെ. നമ്മുടെ വിശുദ്ധീകരണം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ലൈഫിൽ. ഓരോ ദിവസവും കർത്താവ് നമ്മളെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആ ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്, ദാറ്റ് ഐ എം സ്റ്റാൻഡിങ് ഇൻ റൈറ്റ് standing right before God. Devathinu munpil I have a right standing. Namukku adine karthavan nanni parayam. Namukku kannukal adakkan. Hallelujah. Thank you.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www. charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.